ഓം ശാന്തി. 10/3/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നതിനുള്ള പഠിപ്പ് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി എല്ലാവർക്കും പറഞ്ഞുകൊടുക്കണം. ചോദ്യം: ആരാണോ സത്വപ്രധാനമായ പുരുഷാർത്ഥികൾ, അവരുടെ ലക്ഷണം എന്തായിരിക്കും? ഉത്തരം: അവർ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റും. അവർ ഒരുപാട് പേരുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കും. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് എടുക്കും. ഒപ്പം മറ്റുള്ളവരെ കൊണ്ടും എടുപ്പിക്കും. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. ഭക്തർ ആരുടെ മഹിമയാണോ ചെയ്യുന്നത്, നിങ്ങൾ ആ ബാവയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. ശിവനെ നമിക്കുന്നു എന്ന് പറയുന്നത് അവരോടാണ്. നിങ്ങൾ നമിക്കേണ്ടതില്ല. അച്ഛനെ കുട്ടികൾ ഓർമ്മിക്കുകയാണ് ചെയ്യാറ്, നമിക്കാറില്ല. ഇതും അച്ഛനാണ്. ഈ അച്ഛനിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ നമസ്കരിക്കുന്നില്ല, ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ജീവാത്മാവ് ഓർമ്മിക്കുന്നു, ബാബ ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ബാബ നമുക്ക് വഴി പറഞ്ഞു തരികയാണ്. ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് എങ്ങനെ നേടാൻ സാധിക്കും എന്ന് നിങ്ങൾക്കും നന്നായി അറിയാം. സത്യയുഗമാണ് സുഖധാമം. പിന്നീട് ആത്മാക്കൾ എവിടെയാണോ വസിക്കുന്നത്, അതാണ് ശാന്തിധാമം. നമ്മൾ ശാന്തിധാമത്തിലെ നിവാസികളാണ് എന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്. ഈ കലിയുഗത്തെയാണ് ദുഃഖധാമം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നതിനായി, മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ ദേവതകളല്ലേ? പുതിയ ലോകത്തിനായി മനുഷ്യനിൽ നിന്നും ദേവതയായി മാറണം. ബാബയിലൂടെ നിങ്ങൾ പഠിക്കുന്നു. എത്രത്തോളം പഠിക്കുന്നോ, ചിലർ പഠിപ്പിൽ തീവ്രമായിരിക്കും, ചിലർ തണുത്തവരായിരിക്കും. സത്വപ്രധാന പുരുഷാർത്ഥികൾ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള നമ്പർ വൈസ് പുരുഷാർത്ഥം ചെയ്യും. വളരെയധികം പേരുടെ മംഗളം ചെയ്യും. എത്രത്തോളം ധനത്താൽ സഞ്ചി നിറച്ച് മറ്റുള്ളവർക്ക് ദാനം നൽകുന്നുവോ, അത്രയും ലാഭം ഉണ്ടാകും. മനുഷ്യർ ദാനം ചെയ്യുന്നു, അതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ അല്പകാലത്തിലേക്കായി ലഭിക്കുന്നു. അതിൽ അല്പം സുഖവും ബാക്കി മുഴുവൻ ദുഃഖം തന്നെ ദുഃഖമാണ്. നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്കായി സ്വർഗീയ സുഖം ലഭിക്കുന്നു. സ്വർഗത്തിലെ സുഖത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഈ ദുഃഖത്തിന്റെ സ്ഥാനം എവിടെയാണ്? പരിധിയില്ലാത്ത ബാബയിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പരിധിയില്ലാത്ത സുഖം ലഭിക്കുന്നു. ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യാറില്ലേ? അത് പരോക്ഷമായതാണ്. ഇപ്പോൾ നിങ്ങൾ സന്മുഖത്തല്ലേ? ഇപ്പോൾ ബാബയിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ആരെങ്കിലും നന്മ ചെയ്യുമ്പോൾ നല്ലത് ലഭിക്കുന്നു. മോശമായ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനും സമാനമായത് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് സദാ സുഖിയായി മാറുന്നു. പേര് തന്നെ സുഖധാമം എന്നാണ്. പ്രദർശിനിയിലും നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും, ഇത് ശാന്തിധാമം സുഖധാമത്തിലേക്കുള്ള വഴിയാണ്. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനുള്ള സഹജമായ വഴിയാണ്. ഇപ്പോൾ കലിയുഗമല്ലേ? കലിയുഗത്തിൽ നിന്നും സത്യയുഗത്തിലേക്ക് പതിത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് പോകുന്നതിനുള്ള സഹജമായ വഴി ഒരു കക്കയുടെ പോലും ചിലവില്ലാതെ. അപ്പോഴേ മനുഷ്യർ മനസ്സിലാക്കൂ, കാരണം കല്ലുബുദ്ധികളല്ലേ. ബാബ വളരെ സഹജമാക്കി മനസ്സിലാക്കി തരുന്നു. ഇതിന്റെ പേര് തന്നെ സഹജ രാജയോഗം, സഹജ ജ്ഞാനം എന്നാണ്. ബാബ നിങ്ങൾ കുട്ടികളെ എത്ര വിവേകശാലികളാക്കി മാറ്റുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ വിവേകശാലികളല്ലേ. കൃഷ്ണനെക്കുറിച്ച് എന്തെല്ലാമാണ് എഴുതി വച്ചിരിക്കുന്നത്? അതെല്ലാം അസത്യമായ കളങ്കങ്ങളാണ്. അമ്മേ, ഞാൻ വെണ്ണ കഴിച്ചില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ഞാൻ വെണ്ണ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് കഴിച്ചത്? കുട്ടികൾക്ക് പാൽ കൊടുക്കാറുണ്ട്. കുട്ടികൾ വെണ്ണ കഴിക്കുമോ അതോ പാൽ കുടിക്കുമോ? വെണ്ണക്കുടം പൊട്ടിച്ചതായി കാണിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യവുമില്ല. കൃഷ്ണൻ സ്വർഗത്തിലെ ആദ്യ രാജകുമാരനാണ്. മഹിമ ഒരേ ഒരു ശിവബാബയുടേതാണ്. ലോകത്തിൽ മറ്റാർക്കും മഹിമയില്ല. ഈ സമയത്തും എല്ലാവരും പതീതരാണ്. എന്നാൽ ഭക്തി മാർഗത്തിനും മഹിമയുണ്ട്. ഭക്തമാല എന്നും പാടപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളിൽ മീരയുടെ നാമവും പുരുഷരിൽ നാരദനുമാണ് മുഖ്യം. നിങ്ങൾക്കറിയാം, ഒന്ന് ഭക്തരുടെ മാലയാണ്, അടുത്തത് ജ്ഞാനത്തിന്റെ മാലയാണ്. ഭക്തമാലയിൽ നിന്നും രുദ്രമാലയിലേതായി മാറി ഇനി രുദ്രമാലയിൽ നിന്നും വിഷ്ണുമാലയിലേതായി മാറും. രുദ്രമാല സംഗമയുഗത്തിലേതാണ്. ഈ രഹസ്യം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ കാര്യങ്ങൾ ബാബ സന്മുഖത്തിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. സന്മുഖത്ത് എപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകണം. ആഹാ, സൗഭാഗ്യം! 100% ദുർഭാഗ്യശാലിയിൽ നിന്നും നമ്മൾ സൗഭാഗ്യശാലിയായി മാറുകയാണ്. കുമാരിമാർ കാമകഠാരയ്ക്ക് താഴെ പോയിട്ടില്ല. ബാബ പറയുന്നു, അത് കാമകഠാരിയാണ്. ജ്ഞാനത്തെയും കഠാരി എന്നാണ് പറയുന്നത്. ബാബ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം അസ്ത്രശസ്ത്രങ്ങളാണ്. അതിനാൽ ഇവർ ദേവിമാർക്ക് സ്ഥൂലമായ അസ്ത്രശസ്ത്രങ്ങൾ നൽകി. അതെല്ലാം ഹിംസിക്കുന്നതിനുള്ള സാധനങ്ങളാണ്. മനുഷ്യർക്ക് സ്വദർശന ചക്രം എന്താണെന്നതും അറിയില്ല. ശാസ്ത്രങ്ങളിലും കൃഷ്ണന് സ്വദർശന ചക്രം നൽകി ഹിംസകനിലും ഹിംസകനാക്കി കാണിച്ചു. വാസ്തവത്തിൽ ഇത് ജ്ഞാനത്തിന്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ സ്വദർശന ചക്രധാരിയായി മാറി. എന്നാൽ അവർ പിന്നീട് ഹിംസയുടെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ സ്വ അർത്ഥം ചക്രത്തിന്റെ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ ബാബ ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണകുല ഭൂഷണർ സ്വദർശന ചക്രധാരി എന്ന് വിളിക്കുന്നു. ഇതിന്റെ അർത്ഥവും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മുഴുവൻ 84 ജന്മങ്ങളുടെയും സൃഷ്ടിചക്രത്തിന്റെയും ജ്ഞാനമുണ്ട്. ആദ്യം സത്യുഗത്തിൽ ഒരേ ഒരു സൂര്യവംശീ ധർമ്മമായിരുന്നു, പിന്നീട് ചന്ദ്രവംശീയം. ഇവ രണ്ടും ചേർന്നതാണ് സ്വർഗം. ഈ കാര്യങ്ങൾ നിങ്ങളിലും നമ്പർ വൈസ് ആയാണ് ബുദ്ധിയിൽ ഇരിക്കുന്നത്. നിങ്ങളെ ബാബ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് സമർത്ഥരായി മാറി. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. സ്വദർശന ചക്രധാരിയായി മാറണം. ഏതുവരെ ബ്രഹ്മമുഖ വംശാവലിയായി മാറുന്നില്ലയോ അതുവരെ എങ്ങനെ ശിവബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനായിരിക്കുന്നു. സമ്പത്ത് ശിവബാബയിൽ നിന്നും എടുക്കുകയാണ്. ഇത് മറന്നു പോകരുത്. പോയിന്റ്സ് കുറിച്ചു വെക്കണം. ഈ ഏണിപ്പടി 84 ജന്മങ്ങളുടേതാണ്. ഏണിപ്പടി ഇറങ്ങുന്നത് എളുപ്പമാണ്. ഏണിപ്പടി കയറുമ്പോൾ ഇടുപ്പിന് കൈകൊടുത്ത് എത്ര ബുദ്ധിമുട്ടിയാണ് കയറുന്നത്. എന്നാൽ ലിഫ്റ്റും ഉണ്ട്. ഇപ്പോൾ ബാബ വരുന്നത് നിങ്ങൾക്ക് ലിഫ്റ്റ് നൽകാനാണ്. സെക്കൻഡിൽ ഉയരുന്ന കല ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടേത് ഉയരുന്ന കലയാണ് എന്നതിൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകണം. അതിസ്നേഹിയായ ബാബയെ ലഭിച്ചിരിക്കുന്നു. ബാബയെപ്പോലെ സ്നേഹമുള്ള മറ്റൊന്നുമില്ല. സാധു സന്യാസിമാർ ആരെല്ലാമുണ്ടോ അവർ എല്ലാവരും ആ ഒരേ ഒരു പ്രിയതമനെയാണ് ഓർമ്മിക്കുന്നത്. എല്ലാവരും ബാബയുടെ പ്രിയതമകളാണ്. എന്നാൽ ആ പ്രിയതമൻ ആരാണ് ഇതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കേവലം സർവവ്യാപിയെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ശിവബാബ നമ്മളെ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ശിവബാബയ്ക്ക് തന്റേതായി ശരീരമില്ല. ശിവബാബ പരമാത്മാവാണ്. പരമാത്മാവർത്ഥം പരമമായ ആത്മാവ്. പേര് ശിവൻ എന്നാണ്. ബാക്കി എല്ലാ ആത്മാക്കൾക്കും ശരീരത്തിനായി വേറെ വേറെ പേരുകൾ ലഭിക്കും. ഒരേ ഒരു പരമാത്മാവേ ഉള്ളൂ. പേര് ശിവൻ എന്നാണ്. പിന്നീട് മനുഷ്യർ അനേകം പേരുകൾ വെച്ചു, ഭിന്ന ഭിന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇപ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. ബോംബെയിൽ ബബുൽനാഥിന്റെ ക്ഷേത്രമുണ്ട്. ഈ സമയം നിങ്ങളെ മുള്ളുകളിൽ നിന്ന് പൂക്കളാക്കി മാറ്റുകയാണ്. വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. അതിനാൽ ആദ്യത്തെ മുഖ്യമായ കാര്യം ഇതാണ്. അതായത്, നമ്മൾ ആത്മാക്കൾ ഒരേ ഒരു ബാബയുടേതാണ്. ബാബയിൽ നിന്നാണ് ഭാരതവാസികൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ ഭാരതത്തിന്റെ അധികാരികളല്ലേ? ചൈനയുടേതല്ലോ. ചൈനയുടേതാണെങ്കിൽ മുഖം തന്നെ വേറെ ആയിരിക്കും. ഇവർ ഭാരതത്തിന്റേതാണ്. ആദ്യമാദ്യം വെളുത്തതും പിന്നീട് കറുത്തതുമാകുന്നു. ആത്മാവിൽ തന്നെയാണ് കറ പിടിക്കുന്നത്, കറുക്കുന്നത്. എല്ലാത്തിനും ഉദാഹരണം ബ്രഹ്മബാബയാണ്. ഭ്രമരി കീടത്തെ പരിവർത്തനപ്പെടുത്തി തനിക്ക് സമാനമാക്കി മാറ്റുന്നു. സന്യാസിമാർ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? വെളുത്ത വസ്ത്രം ധരിച്ചവരെ കാഷായ വസ്ത്രം ധരിപ്പിച്ച് തലമുണ്ഡനം ചെയ്യിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഈ ജ്ഞാനം എടുക്കുന്നു. ലക്ഷ്മി നാരായണന്മാരെ പോലെ ശോഭനീയരാകുന്നു. ഇപ്പോൾ പ്രകൃതി തമോ പ്രധാനമാണ്. അതിനാൽ ഈ ഭൂമിയും തമോ പ്രധാനമാണ്. നാശം വിതയ്ക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റ് വീശുന്നു. എത്ര നഷ്ടമുണ്ടാക്കുന്നു, ഉപദ്രവമുണ്ടാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ പരമദുഃഖമാണ്. അവിടെ പിന്നീട് പരമസുഖവും ഉണ്ടാകും. ബാബ പരമദുഃഖത്തിൽ നിന്നും പരമസുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന്റെ വിനാശം ഉണ്ടാകുന്നു, പിന്നീട് സത്വപ്രധാനമായി മാറും. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്ന് എത്ര സമ്പത്ത് എടുക്കണമോ അത്രയും എടുക്കൂ. ഇല്ലെങ്കിൽ അവസാനം പശ്ചാത്തപിക്കേണ്ടതായി വരും. ബാബ വന്നു, എന്നാൽ ഞങ്ങളൊന്നും എടുത്തില്ല. ഇതും എഴുതിയിട്ടുണ്ട്, വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കുമ്പോൾ കുംഭകർണന്മാർ ഉറക്കത്തിൽ നിന്ന് ഉണരും. പിന്നീട് അയ്യോ അയ്യോ എന്ന് നിലവിളിച്ച് മരിച്ചു വീഴും. അയ്യോ അയ്യോ എന്ന നിലവിളിക്ക് ശേഷം ജയ ജയ ആരവം ഉണരും. കലിയുഗത്തിൽ അയ്യോ അയ്യോ എന്ന നിലവിളിയല്ലേ ഉള്ളത്? പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം പേർ മരിക്കുന്നു. കലിയുഗത്തിന് ശേഷം തീർച്ചയായും സത്യയുഗം ഉണ്ടാകും. ഇടയിലുള്ളതാണ് ഈ സംഗമം. ഇതിനെ പുരുഷോത്തമ യുഗം എന്നാണ് പറയുന്നത്. ബാബ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറുന്നതിനുള്ള നല്ല യുക്തി പറഞ്ഞു തരുന്നു. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ തല കുമ്പിടേണ്ട ആവശ്യവുമില്ല. ബാബയുടെ മുന്നിൽ ആരെങ്കിലും കൈകൂപ്പിയാൽ ബാബ പറയും, നിങ്ങൾ ആത്മാക്കൾക്കും കൈയില്ല, ബാബയ്ക്കും കൈയില്ല. പിന്നെ ആരെയാണ് കൈകൂപ്പുന്നത്? കലിയുഗി ഭക്തിമാർഗത്തിലെ ഒരടയാളവും ഇവിടെ ഉണ്ടാകരുത്. അല്ലയോ ആത്മാവേ, നീ എന്തിനാണ് കൈകൂപ്പുന്നത്? കേവലം അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കുക എന്നതിന്റെ അർത്ഥം കൈകൂപ്പുക എന്നല്ല. മനുഷ്യരാണെങ്കിൽ സൂര്യനെയും നമസ്കരിക്കും, മഹാത്മാക്കളെയും നമസ്കരിക്കും. നിങ്ങൾക്ക് നമസ്കരിക്കേണ്ടതില്ല. ഇത് ഞാൻ ലോൺ എടുത്ത ശരീരമാണ്. എന്നാൽ ആരെങ്കിലും കൈകൂപ്പുകയാണെങ്കിൽ തിരിച്ച് നമസ്കരിക്കേണ്ടി വരുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത്, നാം ആത്മാക്കളാണ്. നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് വേറിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ ശരീരത്തോട് വെറുപ്പ് തോന്നുന്നു. ഈ പഴയ ശരീരത്തെ ഉപേക്ഷിക്കണം. എങ്ങനെയാണോ സർപ്പം ചെയ്യുന്നത് അതുപോലെ. ഭ്രമരിയിൽ പോലും എത്ര ബുദ്ധിയാണ്! അത് കീടങ്ങളെ ഭ്രമരിയാക്കി മാറ്റുന്നു. നിങ്ങൾ കുട്ടികളും വിഷയസാഗരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ രക്ഷിച്ച് പാൽക്കടലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ശാന്തിധാമത്തിലേക്ക് പോകാം. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി എത്ര തലയിട്ട് ഉടയ്ക്കുന്നു. സന്യാസിമാർക്ക് സ്വർഗത്തിലെ ജീവൻ മുക്തി ലഭിക്കുകയില്ല. മുക്തി ലഭിക്കും. ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശാന്തിധാമത്തിൽ ചെന്നിരിക്കും. എങ്കിലും ആത്മാവ് ഏറ്റവും ആദ്യം ജീവൻ മുക്തിയിലേക്കാണ് വരുന്നത്. പിന്നീട് ജീവൻ ബന്ധനത്തിലേക്ക് വരുന്നു. ആത്മാവ് സത്വ പ്രധാനമാണ്. പിന്നീടാണ് ഏണിപ്പടി ഇറങ്ങുന്നത്. ആദ്യം സുഖമനുഭവിച്ച് പിന്നീട് താഴേക്കിറങ്ങിയിറങ്ങി തമോ പ്രധാനമായി തീരുന്നു. ഇപ്പോൾ വീണ്ടും എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകാൻ ബാബ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ട്. ശിവനിൽ ബലിയായാൽ മുക്തി ലഭിക്കും എന്ന് കരുതിയാണ് കാശി കൽവട്ടിൽ ബലിയാകുന്നത്. നിങ്ങളിപ്പോൾ ബലിയാവുകയല്ലേ? അതിനാൽ ഭക്തിമാർഗത്തിലും ഈ കാര്യം നടന്നുവരുന്നു. അതിനാൽ ചെന്ന് ശിവനിൽ ബലിയാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, ആർക്കും തിരിച്ചുപോകാൻ കഴിയില്ല. ബാക്കി അത്രയും ബലിയാകുന്നതിലൂടെ പാപം ഇല്ലാതാകുന്നു. പിന്നീട് കണക്കുകൾ പുതിയതായി തുടങ്ങുന്നു. നിങ്ങൾ ഈ സൃഷ്ടിചക്രത്തെ അറിഞ്ഞുകഴിഞ്ഞു. ഈ സമയത്ത് എല്ലാവരുടെയും താഴേക്കിറങ്ങുന്ന കലയാണ്. ബാബ പറയുന്നു, ഞാൻ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. എല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പതിതരെ കൂട്ടിക്കൊണ്ടു പോവുകയില്ല. അതിനാൽ ഇപ്പോൾ പവിത്രമായി മാറൂ, എങ്കിൽ നിങ്ങളുടെ ജ്യോതി തെളിയും. വിവാഹ സമയത്ത് സ്ത്രീയുടെ തലയിൽ കുടത്തിൽ ജ്യോതി തെളിയിക്കാറുണ്ട്. ഈ ആചാരവും ഇവിടെ ഭാരതത്തിലാണ് ഉള്ളത്. സ്ത്രീകളുടെ തലയിൽ കുടം വെച്ച് അതിൽ ജ്യോതി തെളിയിക്കുന്നു. പതിയുടെ മേൽ തെളിയിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പതിയെ ഈശ്വരൻ എന്നാണ് പറയുന്നത്. പിന്നെ ഈശ്വരന്റെ മേൽ എങ്ങനെ ജ്യോതി തെളിയിക്കും? അതിനാൽ ബാബ മനസ്സിലാക്കി തരുന്നു, എന്റെ ജ്യോതി തെളിഞ്ഞതാണ്. ഞാൻ നിങ്ങളുടെ ജ്യോതി തെളിയിക്കുന്നു. ബാബയെ പ്രകാശം എന്നും പറയാറുണ്ട്. ബ്രഹ്മസമാജക്കാർ ജ്യോതിയെ അംഗീകരിക്കുന്നുണ്ട്. സദാ ജ്യോതി തെളിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അതിനെയാണ് ഭഗവാൻ എന്ന് കരുതുന്നത്. മറ്റു ചിലർ കരുതുന്നു, ചെറിയ ജ്യോതിയായ ആത്മാവ് വലിയ ജ്യോതിയായ പരമാത്മാവിൽ ലയിക്കുമെന്ന്. അനേകം അഭിപ്രായങ്ങളുണ്ട്. ബാബ പറയുന്നു, നിങ്ങളുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. നിങ്ങൾ സ്വർഗത്തിൽ വളരെയധികം സുഖം കാണും. പുതിയ ലോകത്തിൽ നിങ്ങൾ ദേവത ആകുന്നു. നിങ്ങളുടെ പഠിപ്പ് ഭാവിയിലെ പുതിയ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. ബാക്കിയുള്ള പഠിപ്പെല്ലാം ഇവിടേക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിച്ച് ഭാവിയിലെ പദവി നേടണം. ഗീതയിലും രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അവസാനം യുദ്ധം നടന്നു, ഒന്നും ബാക്കിയില്ലാതെയായി. പാണ്ഡവരുടെ കൂടെ നായിയെ കാണിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഭഗവാൻ ഭഗവതിയാക്കി മാറ്റുന്നു. ഇവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ നൽകുന്ന മനുഷ്യരുണ്ട്. കാമകഠാരി ഉപയോഗിച്ച് എത്ര ദുഃഖം നൽകുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ സന്തോഷമുണ്ടായിരിക്കണം. അതായത് പരിധിയില്ലാത്ത ബാബ ജ്ഞാനസാഗരൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ സ്നേഹിയായ പ്രിയതമനാണ്. നമ്മൾ പ്രിയതമകൾ പകുതി കൽപ്പം ഓർമ്മിച്ചിരുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു, നിങ്ങൾ എന്റെ ശ്രീമതമനുസരിച്ച് നടക്കൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. രണ്ടാമത് മറ്റാരുമില്ല. എന്നെ ഓർമ്മിക്കാതെ നിങ്ങളുടെ പാപം ഭസ്മമാവുകയില്ല. ഓരോ കാര്യത്തിലും സർജനോട് അഭിപ്രായം ചോദിക്കൂ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് ബാബ നിർദ്ദേശം നൽകും. അഥവാ നിർദ്ദേശം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഓരോ ചുവടിലും കോടികൾ ലഭിക്കും. നിർദ്ദേശം സ്വീകരിച്ചാൽ പിന്നീട് ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് നേടുന്നതിനായി നേരിട്ട് ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യണം. ജ്ഞാനധനത്താൽ സഞ്ചി നിറച്ച് എല്ലാവർക്കും നൽകണം. രണ്ട്, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സ്വയം സർവബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി ജീവൻ മുക്തമാകണം. ഭ്രമരയ്ക്ക് സമാനം ഭൂം ഭൂം ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. വരദാനം സർവപ്രാപ്തികളുടെയും അനുഭവത്തിലൂടെ ശക്തിശാലിയായി മാറുന്നവരായ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ആരാണോ സർവപ്രാപ്തികളുടെയും അനുഭവി മൂർത്തി, അവരാണ് ശക്തിശാലി. അങ്ങനെയുള്ള ശക്തിശാലി സർവപ്രാപ്തികളുടെയും അനുഭവി ആത്മാക്കൾക്ക് തന്നെയാണ് സഫലതാമൂർത്തിയായി മാറാനും സാധിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സർവാത്മാക്കളും അന്വേഷിക്കുകയാണ്, സുഖശാന്തിയുടെ മാസ്റ്റർ ദാതാവ് എവിടെയാണ്. അതിനാൽ എപ്പോഴാണോ താങ്കളുടെ അടുത്ത് സർവശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ എല്ലാവരെയും സന്തുഷ്ടമാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണോ വിദേശ രാജ്യങ്ങളിൽ ഒരു സ്റ്റോറിൽ തന്നെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത്, അങ്ങനെ കുട്ടികളുമാകണം. ഇങ്ങനെയാകരുത്. സഹനശക്തിയുണ്ട്, നേരിടാനുള്ള ശക്തിയില്ല. സർവശക്തികളുടെയും സ്റ്റോക്ക് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ സഫലതാമൂർത്തിയായി മാറാൻ സാധിക്കൂ. സ്ലോഗൻ: മര്യാദകളാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ ചുവട്. ചുവടിന്മേൽ ചുവട് വെക്കുക അർത്ഥം ലക്ഷ്യത്തിന് സമീപം എത്തിച്ചേരുക. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരത്തെ സ്വായത്തമാക്കൂ. ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കുന്നു. നമുക്ക് അസത്യം കാണാൻ കഴിയില്ല, നമുക്ക് അസത്യം കേൾക്കാൻ കഴിയില്ല. അതിനാൽ അസത്യം കാണുമ്പോഴും നുണ കേൾക്കുമ്പോഴും ഉള്ളിൽ ആവേശം വരുന്നു. പക്ഷേ അത് അസത്യമാണെങ്കിൽ കൂടെ ആ അസത്യം കാണുമ്പോൾ നിങ്ങൾ ആവേശഭരിതനാകുകയാണെങ്കിൽ ആ ആവേശവും അസത്യമല്ലേ? അസത്യത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഉള്ളിൽ സത്യത്തിന്റെ ശക്തി ധാരണ ചെയ്യൂ. ഓം ശാന്തി.